എല്ലോ കാലഘട്ടത്തിലും മുസ്ലിമീങ്ങൾ മാത്രം വിജയിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ വിജയിക്കും, ഒരു കാലഘട്ടത്തിൽ അവർക്ക് പരാജയവും രുചിക്കേണ്ടി വരും. എല്ലാ കാലഘട്ടത്തിലും അവർക്ക് വിജയം മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിലോ? അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും മുസ്ലിമീങ്ങൾക്ക് വിജയം മാത്രമാണ് നൽകിയിരുന്നത് എങ്കിലോ? ബദർ യുദ്ധത്തിൽ മാത്രം, ആ ഒരു യുദ്ധത്തിലെ വിജയം കൊണ്ട് മാത്രം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായ ഒരു ഫിത്ന എന്താണ്? മുനാഫിക്കുകൾ അവർക്കിടയിൽ ഉണ്ടായി എന്നതാണ്. ബദറിലെ വിജയത്തിന് ശേഷമാണ് മുനാഫിക്കുകൾ എന്ന വിഭാഗം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടുണ്ടായത്? മുസ്ലിമീങ്ങൾ വിജയിച്ചു, വിജയിച്ചു നിൽക്കുന്നവരോടൊപ്പം ഉള്ളിലേക്ക് കയറിപ്പറ്റുന്ന സത്യസന്ധതയില്ലാത്ത, ഉള്ളിൽ നിന്ന് ചതിക്കാൻ തയ്യാറായി നിൽക്കുന്ന വഞ്ചകന്മാർ അവരുള്ളിലൂടെ കയറി വരും. എന്നാൽ ഉഹദ് യുദ്ധം മുനാഫിക്കുകളെയും മുഅ്മിനീങ്ങളെയും വേർതിരിച്ചു. ആരാണ് മുഅ്മിൻ, ആരാണ് മുനാഫിക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് ഉഹദ് യുദ്ധത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അത് മുഅ്മിനീങ്ങളെ വേർതിരിച്ച് കാണിക്കാനുള്ള യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു എന്ന് പറഞ്ഞത്. മുഅ്മിനെയും മുനാഫിക്കിനെയും വേർതിരിച്ച് കാണിക്കുക. എപ്പോഴും മുസ്ലിമീങ്ങൾ തന്നെ വിജയിച്ചിരുന്നു എങ്കിൽ ആ വിജയം അവർക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതിനേക്കാൾ കൂടുതലാകുമായിരുന്നു. അപ്പോൾ വിജയം വേണ്ടതുണ്ട്, പരാജയവും വേണ്ടതുണ്ട്. അത് ഒരു പാഠമാണ്. അത് ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെയായിരിക്കും അല്ലേ? ഒരു കാലത്ത് പരാജയങ്ങൾ ഉണ്ടായിരിക്കും. ഈ പരാജയത്തിന്റെ കാലം എപ്പോഴും തുടർന്നു പോവില്ല, വിജയത്തിന്റെ കാലം വരും. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അല്ല ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്, പ്രയാസം കടുത്ത് അത് അതിൻ്റെ ഏറ്റവും കാഠിന്യത്തിലേക്ക് എത്തിയാൽ അപ്പോഴാണ് വിജയത്തിൻ്റെ പ്രഭാതം പൊട്ടിവിടരുക അല്ലേ? പുലരി എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇരുട്ട് ഏറ്റവും കടുത്തതിന് ശേഷമാണ്. ഇരുട്ട് ഏറ്റവും സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, ഏറ്റവും കടുത്ത ഇരുട്ട് പരന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി അടുത്തത് പകലാണ്, പുലരി വരാനിരിക്കുന്നത് അപ്പോഴാണ്. അള്ളാഹുവിൻ്റെ സഹായവും അങ്ങനെ തന്നെ. അള്ളാഹു പറഞ്ഞതുപോലെ അല്ലേ, മനുഷ്യർ വിചാരിച്ചിരിക്കുകയാണോ? അവർ വിചാരിക്കുന്നത് അവർ പരീക്ഷിക്കപ്പെടാതെ. അം ഹസിബന്നാസു അൻ യുത്രഖു അൻ യഖൂലു ആമന്ന വഹും ലാ യഫ്തനൂൻ, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞതിനാൽ ഒരു പരീക്ഷണവും ഇല്ലാതെ അവരങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുമെന്നാണോ അവർ വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം വലയഅലമന്ന അല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ, അവർക്ക് മുൻപുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്, സത്യം പറയുന്നവൻ ആരാണ്, കളവ് പറയുന്നവൻ ആരാണ് എന്ന് നാം തിരിച്ചറിയുന്നത് വരെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മുസ്ലിമീങ്ങൾ അവർക്ക് എപ്പോഴും വിജയം, അങ്ങനെയല്ല, വിജയമുണ്ടാകും. വതിൽകൽ അയ്യാമുനു ദാവിലുഹാ ബൈനന്നാസ്, ഉഹദ് യുദ്ധത്തിന്റെ കാര്യത്തിലാണ് അള്ളാഹു അത് പറഞ്ഞത്. വതിൽകൽ അയ്യാം, ദിനങ്ങൾ അങ്ങനെയാണ്. നുദാവിലുഹാ ബൈനന്നാസ്, അത് നാം ജനങ്ങൾക്ക് മാറി മാറി നൽകും. ഒരു ദിവസം അവന് വിജയമാണെങ്കിൽ അടുത്ത ദിവസം നിനക്കാണ് വിജയം. ഒരു ദിവസം നിന്റെ ശത്രു വിജയിച്ചുവെങ്കിൽ നിനക്ക് വിജയം വരാനിരിക്കുന്ന ഒരു ദിവസമുണ്ട്. പക്ഷേ അന്തിമ വിജയം, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിജയം, പരിപൂർണമായ വിജയം, അത് മുത്തഖീങ്ങൾക്കാണ്. വൽആഖിബതു ലിൽമുത്തഖീൻ, അവസാനത്തെ പര്യവസാനം മുഅ്മിനീങ്ങൾക്കായിരിക്കും. പ്രയാസങ്ങൾ കടുത്തതിന് ശേഷമാണ് വിജയം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങൾ, മുസ്ലിമീങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നാം ഒരിക്കലും നിരാശപ്പെടരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ സഹായവുമായി വരിക തന്നെ ചെയ്യും. നമ്മുടെ സഹായം അടുത്ത് തന്നെയുണ്ട്. നാം വിജയിക്കുക തന്നെ ചെയ്യും. ഇസ്ലാമിൻ്റെ പ്രതാപം ഉയർന്നു കാണുന്ന ഒരു ദിവസം നമുക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട്. നമ്മൾ ഏറെ വൃദ്ധരാകേണ്ടതിന് കാത്തിരിക്കേണ്ടതില്ല. അതിനു മുൻപ് തന്നെ അള്ളാഹു നമുക്ക് വിജയത്തിൻ്റെ പകൽ കൊണ്ടുവന്നു തരും. പക്ഷെ അതിനു മുൻപ് പ്രയാസങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. രണ്ട്, മൂന്നാമത്തെ പാഠം, എപ്പോഴും വിജയം നൽകുന്ന ഒരു സമൂഹം, എപ്പോഴും വിജയം ലഭിക്കുന്ന ഒരു സമൂഹം, അവരുടെ സ്വഭാവത്തിൽ നിരന്തരമായ വിജയങ്ങൾ പ്രശ്നമുണ്ടാക്കും. എപ്പോഴും ഒരാൾ വിജയിച്ചുകൊണ്ടേയിരുന്നാൽ അത് അവനിൽ കിബറുണ്ടാക്കും, അത് അവനിൽ മറ്റുള്ളവരോടുള്ള അതിക്രമം വർദ്ധിപ്പിക്കും, അവൻ്റെ വിനയമില്ലാതെയാക്കും, താഴ്മയില്ലാതെയാക്കും, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന കുറക്കും, അള്ളാഹു സുബ്ഹാനഹു വതആലയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കും. അല്ലെ, മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടായാൽ അവന് വേഗം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. പ്രയാസങ്ങൾ അള്ളാഹുവിലേക്ക് നമ്മെ മടക്കാനുള്ള ഒരു വിളിയാണ്, ഓർമ്മപ്പെടുത്തലാണ്, അതാവശ്യമാണ്. എപ്പോഴും വിജയങ്ങളായി കഴിഞ്ഞാൽ അത് അവന്റെ സ്വഭാവത്തെ ബാധിക്കും. ഇന്ന് പലപ്പോഴും കുട്ടികളെ വളർത്തുന്നതിൽ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളിൽ ഒന്നാണത്. ചില രക്ഷിതാക്കൾ അവർ കുട്ടികൾക്ക് ഒരു വേദനയും അനുഭവിക്കുകയില്ല. ഒരിക്കൽ പോലും ആ കുട്ടി ഒന്ന് വീണിട്ടുണ്ടാവില്ല, ഒരിക്കൽ പോലും ആ കുട്ടി വേദന അനുഭവിച്ചിട്ടുണ്ടാവില്ല, ഒരിക്കൽ പോലും അവൻ പട്ടിണി കിടന്നിട്ടുണ്ടാവില്ല, ഒരിക്കൽ പോലും അവന് വിശന്നിട്ടുണ്ടാവില്ല. വിശക്കുന്നു എന്ന് തോന്നിയാൽ തന്നെ അവന്റെ വായിലേക്ക് ഭക്ഷണം കൊണ്ട് കുത്തി വെച്ചു കൊടുക്കും. അവന് വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ദാഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, വെളിച്ചത്തിന്റെ വില എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ആരോഗ്യത്തിന്റെ വില എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം എന്താ, അവന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അറാബികൾക്കിടയിൽ വളർത്തിയതിന് പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്നായി പണ്ഡിതന്മാർ പറഞ്ഞത് ഈ കാരണമാണ്. അത് കുറച്ചൊക്കെ പ്രയാസങ്ങൾ മനുഷ്യൻ അനുഭവിക്കണം, കുറച്ചൊക്കെ തോൽക്കണം അല്ലേ. ഇന്ന് അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ പറഞ്ഞ വേദന അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇനി ഏതെങ്കിലും ഒരു എക്സാമിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞാൽ വരെ ആൾക്കാർ പോയി ആത്മഹത്യ ചെയ്യാൻ. എന്തുകൊണ്ടാണ്? വേദന സഹിക്കാൻ കഴിയുന്നില്ല. എന്തോ ഒരു എക്സാമിൽ തോറ്റു ചോദിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അല്ലേ? എന്തെങ്കിലും അത് മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ? എത്ര എത്ര ആൾക്കാർ പരീക്ഷകളിൽ തോറ്റ ആൾക്കാരാണ് പിന്നീട് വലിയ പൈസക്കാരായി മാറിയിട്ടുള്ളത് അല്ലെ? ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ചെയ്യുന്നത്? അപ്പോൾ ആളുകൾ അവർക്കൊരു ചെറിയ വേദന പോലും കുട്ടി അല്ലെ ആത്മഹത്യ ചെയ്തതിന് പിന്നുള്ള കാരണങ്ങൾ ചിലതെന്താ, റിമോട്ട് മാപ്പ് കൊടുത്തില്ല, വാതിലടച്ച് പോയി ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? വേദനകൾ ആ കുട്ടികൾ ഒരിക്കലും അനുഭവിക്കുന്നില്ല. ഇത് മക്കളുടെ തർബിയത്തിലാകട്ടെ, നമ്മുടെ തന്നെ വളർച്ചയിലാകട്ടെ നമുക്ക് ഫലപ്രദമായ ഉപദേശമാണ്. ചില ആളുകൾ അള്ളാഹു പരീക്ഷണങ്ങൾ ആകെ ഇങ്ങോട്ട് പിന്നെ അവനാകെ അക്ഷമനായിത്തീരും, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോവും അവനാകെ. അള്ളാഹു പറഞ്ഞ കനൂത്ത് അങ്ങേയറ്റം നിരാശയടയുന്നവനായി മാറും, സഹിച്ചു നിൽക്കാൻ പറ്റില്ല. അവന്റെ ധാരണ എപ്പോഴും ഒരേപോലെ സുഖത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടണമെന്നാണ്. അത് നിന്റെ സ്വഭാവത്തെ വഷളാക്കും, നിന്റെ ജീവിതത്തെ ഇല്ലാതെ. ഇടക്ക് പ്രയാസം അനുഭവിക്കണം, ഇടക്ക് വേദനകൾ അനുഭവിക്കണം, ഇടക്ക് നീയും തോൽക്കണം. എപ്പോഴും നീ വിജയിച്ചാൽ പോരാ, ഇടക്ക് നീ തോൽക്കണം. ആ തർബിയത്ത് സഹാബികൾക്ക് ആ തർബിയത്ത് ഉഹദ് യുദ്ധത്തിലുണ്ട്. ബദറിൽ 300 ആളുകൾ പോയിട്ടാണ് ആയിരക്കണക്കിന് ആളുകളെ പരാജയപ്പെടുത്തിയത്. മുശ്രിക്കുകൾ മദീനയിലേക്ക് അവരുടെ നാട്ടിലേക്ക് വന്നിട്ടാണ് അവരെ പരാജയപ്പെടുത്തി തിരിച്ചു പോകുന്നത്. അതിലെന്ത് പാഠമുണ്ട്? നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബന്ധം ശരിയാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കണം. അപ്പൊ ആ ഓർമ്മപ്പെടുത്തൽ അതിലുണ്ട്. അതുകൊണ്ടല്ലേ ഹുനൈൻ യുദ്ധം ഇതുപോലെ തന്നെയാണ്. ധാരാളം സൈന്യവുമായി മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ട യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. അവിടെ ഇതുപോലെ തന്നെയാണ് മുസ്ലിമീങ്ങൾ പരാജയം അനുഭവിച്ചു. അള്ളാഹു പറഞ്ഞതുപോലെ ലഖദ് അജബത്കും കസറത്തുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ എണ്ണ കൂടുതൽ അത്ഭുതമുണ്ടാക്കി, ഞങ്ങളാണ് വിജയിക്കുക എന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ പോയത്. അപ്പോൾ നിരന്തരമായ വിജയം അമിതമായ ആത്മവിശ്വാസം നൽകും, അത് അപകടമാണ്. ആ ഓർമ്മപ്പെടുത്തൽ ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രത്തിലുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ പറഞ്ഞ സംഭവത്തിൽ ഉഹദ് യുദ്ധത്തിൽ ഉണ്ടായ പരാജയം, ആ പരാജയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ശുഹദാക്കളെ തിരഞ്ഞെടുക്കുക എന്ന കാര്യം ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിൽ ഒരാളും കൊല്ലപ്പെടാതെ, ഒരു സഹാബി മരിക്കാതായി കഴിഞ്ഞാൽ പിന്നെ ഷഹീദ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം തന്നെ ഉണ്ടാവില്ല. ഒരു മുസ്ലിമും മരിക്കാതെ യുദ്ധം കഴിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ ഷഹീദില്ല. ശുഹദാന്റെ പദവിയാകട്ടെ, സിദ്ദീഖുകൾ കഴിഞ്ഞാൽ അടുത്ത പദവിയാണ്, നബിമാർ കഴിഞ്ഞാൽ പിന്നുള്ള പദവി ഏതാണ്? സിദ്ദീഖുകളാണ്. സിദ്ദീഖുകൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പദവി ഏതാണ്? ശുഹദാക്കളുടെ പദവിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് ഷഹീദുകളെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ചില ഷഹീദുകൾ ഉണ്ടാകണം അല്ലെ, ആ ഷഹീദുകളെ തിരഞ്ഞെടുക്കാനുള്ള വഴികളിൽ ഒന്നാണ് ചില പരാജയങ്ങൾ. അതുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടാൽ, നമ്മൾ ഇസ്ലാമിന്റെ പേരിൽ കൊല്ലപ്പെട്ടാൽ, ഇസ്ലാമിന്റെ പേരിൽ നമുക്ക് ജീവൻ നഷ്ട അള്ളാഹുവിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാൽ നമുക്കതിൽ യാതൊരു സങ്കടവുമില്ല. അള്ളാഹുവിന് വേണ്ടിയാണ് മരിക്കുന്നത് എങ്കിൽ, അനുവദനീയമായ അള്ളാഹു അനുവദിച്ച രൂപത്തിൽ, അള്ളാഹു കൽപ്പിച്ച രൂപത്തിലാണ് എങ്കിൽ, ഇസ്ലാം പറഞ്ഞ രൂപത്തിലാണ് മരിക്കുന്നത് എങ്കിൽ, എന്തെങ്കിലും മനുഷ്യന്മാർ മരിക്കും, മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും മരിക്കും. പക്ഷെ ആ മരണം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എങ്കിലോ എത്ര നല്ല മരണമാണത്, എത്ര നല്ല മരണമാണത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഷഹീദുകൾ അവന്റെ അടിമകളിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതിന് പരാജയങ്ങൾ ആവശ്യമാണ്, ചിലർ മരിക്കേണ്ടത് ആവശ്യമാണ്, കഴിഞ്ഞില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആ യുദ്ധത്തിലൂടെ അനേകം പേർക്ക് പദവികൾ വർദ്ധിപ്പിച്ചു നൽകി, അല്ലെ? തൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നാം വായിച്ചതാണ്. സഹാബികളിൽ പലരും അവർക്ക് ഈ പറഞ്ഞ വലിയ സ്ഥാനം ലഭിച്ചത് എന്തുകൊണ്ടാണ്? അതിൽ ചിലർ പിന്തിരിഞ്ഞോടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ അവർ ജീവൻ കൊടുത്ത് മുന്നിൽ നിൽക്കുന്ന അവസരമുണ്ടായി. പരീക്ഷണങ്ങൾ വന്നപ്പോഴാണ് അവർ മുന്നിലേക്ക് വന്നത്. ആ പരീക്ഷണങ്ങളാണ് അവർക്ക് ഈ പദവികൾ നൽകിയത്. നമ്മുടെയും അവസ്ഥ അതുപോലെ ഇരിക്കണം. പരീക്ഷണങ്ങളാണ് നമ്മെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത്. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അനേകം പാഠങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പാഠം, ഉഹദ് യുദ്ധം നൽകിയ പാഠങ്ങളിൽ ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പോൾ നിങ്ങളെ നോക്കാനും നിങ്ങളെ നയിക്കാനും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും റസൂലുള്ളയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മരിക്കും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ സ്വഭാവം എന്തായിരിക്കണം, നിങ്ങൾ അപ്പോൾ തിരിഞ്ഞു പോകാൻ പാടുണ്ടോ ഇല്ലേ? ആ ഓർമ്മപ്പെടുത്തൽ ഉഹദ് യുദ്ധത്തിൽ ഓർമ്മപ്പെടുത്തലാണ്. ഉഹദ് നൽകിയ പാഠങ്ങളിൽ വലിയ ഒരു പാഠം അതാണ്. അതുകൊണ്ടാണ് ഉഹദ് യുദ്ധത്തിലാണ് ആ ആയത്ത് അവതരിച്ചത്. ഏതായത്? വമാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിർ റിജാലിക്കും ولكن رسول الله وخاتم النبيين صلى الله عليه وسلم يقول الله سبحانه وتعالى الى ايه وما محمد الا رسول قد خلت من قبله الرسل اف ان مات او قتل انقلبتم على اعقابكم محمد وما محمد الا رسول محمد الرسول لا ده മറ്റൊന്നും അല്ല. മുഹമ്മദ് ഒരു റബ്ബല്ല, മുഹമ്മദ് അള്ളാഹു അല്ല, മുഹമ്മദ് മരിക്കാത്തയാളല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അവിടത്തേക്ക് മുൻപ് റസൂലുകൾ വന്നിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഅഖാബിക്കും, അള്ളാഹുവിന്റെ റസൂൽ മരിച്ചാൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ? അവിടുന്ന് കൊല്ലപ്പെട്ടാൽ നിങ്ങൾ ഈ ദീൻ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞു പോവുകയാണോ? ഉഹദ് യുദ്ധത്തിൽ ഇറങ്ങിയ ആയത്താണത്. അല്ലേ, പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ വാർത്ത കേട്ടു. അദ്ദേഹം തന്റെ ഉറയിൽ നിന്ന് വാള് വലിച്ചൂരി, എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് മരിച്ചിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ അറുത്തു കളയും. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ദൂരെ ഒരു പ്രദേശത്തായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിയിലേക്ക് അബൂബക്കർ കയറി ചെന്നു. അള്ളാഹുവിന്റെ റസൂലിനെ മറച്ചിരുന്ന തുണി മാറ്റിക്കൊണ്ട് റസൂലുള്ളാഹിയുടെ നെറ്റിയിൽ ചുംബിച്ചു. തിരിച്ചു പുറത്തേക്കിറങ്ങി, ഉമർ ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്ലിസിയ ഉമർ, ഉമറെ ഇരിക്ക്. ഉമർ ഇരിക്കുന്നില്ല, കേൾക്കുന്നു പോലുമില്ല. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറി നിന്നു. എന്നിട്ട് ഹംദും സലാത്തും പറഞ്ഞതിന് ശേഷം ഈ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, മുഹമ്മദ് ഒരു റസൂൽ മാത്രമാണ്, അവിടത്തേക്ക് മുൻപ് നബിമാർ കടന്നുപോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബിക്കും, അവിടുന്ന് മരിച്ചാൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ എന്ന ആയത്ത് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ആയത്ത് അന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിച്ചു പോയി. അത് കേട്ടതോടുകൂടി കാലുകൾ തളർന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു താഴേക്കിരുന്നു പോയി. ആ ആയത്ത് സഹാബികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു, റസൂലുള്ള വഫാത്താകും, നിങ്ങൾ ആരാധിക്കുന്നത് മുഹമ്മദിനെയല്ല, മുഹമ്മദിൻ്റെ റബ്ബിനെയാണ്. മുഹമ്മദ് മരിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ റബ്ബ് മരിക്കുകയില്ല. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പാഠം ഉൾക്കൊണ്ടു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഫമൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത് വമൻ കാന യഅബ്ദുല്ലാഹ ഫഇന്ന അല്ലാഹ ഹയ്യു ലാ യമൂത്ത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ മുഹമ്മദ് ഇതാ മരിച്ചിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ഫഇന്ന അല്ലാഹ ഹയ്യു ലാ യമൂത്ത്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരിക്കുകയില്ല. ഇതാണ് ഇസ്ലാമിലെ തൗഹീദ്, ഇതാണ് ഇസ്ലാമിലെ തൗഹീദ്, ഉറച്ചു നിൽക്കുന്ന തൗഹീദ് ഇതാണ്. ആ ഓർമ്മപ്പെടുത്തൽ ഉഹദിന്റെ പാഠങ്ങളിലുണ്ട്. ഈ ആയത്ത് അവർ എത്ര തവണ ഓതിയിട്ടുണ്ടായിരിക്കും, പക്ഷെ അവരുടെ മനസ്സിലേക്ക് ആവശ്യമായ സന്ദർഭത്തിൽ ആ പാഠം കേൾപ്പിച്ചു കൊടുത്തത് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. റസൂൽ കഴിഞ്ഞാൽ എന്തുകൊണ്ടും അബൂബക്കർ നേതാവായിരുന്നു, റളിയല്ലാഹു അൻഹു. അതിന് ഉദാഹരണമാണ് ഈ സംഭവം. അപ്പോൾ ഉഹദ് യുദ്ധം അതിലേക്കുള്ള ചെറിയ പാഠം കൂടിയാണ്. ഇതാ റസൂൽ മരിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം, തയ്യാറെടുത്തിരിക്കണം, നിങ്ങൾ പിന്തിരിഞ്ഞോടാൻ പാടില്ല. നിങ്ങൾ ആരാധിക്കുന്നത് മുഹമ്മദ് നബിയെ അല്ല, നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെയാണ്. സുബ്ഹാനല്ലാഹ്, ഏതൊരു ദീനിന് പറയാൻ സാധിക്കും ഈ പറഞ്ഞ വ്യക്തത? നമ്മുടെ ബന്ധം അള്ളാഹുവുമായാണ്, അഭേദ്യമായ ബന്ധം റബ്ബുമായാണ്. തവക്കുൽ, റജ, ഖൗഫ്, തവക്കുൽ, ഇങ്ങനെ ഹൃദയത്തിലെ ഏറ്റവും നിഷ്കളങ്കമായ ബന്ധങ്ങളെല്ലാം റബ്ബുമായാണ്. അതിലൊന്നും ഒരാൾക്കും പങ്കില്ല, റസൂലുള്ളക്ക് പോലും പങ്കില്ല. അതിൽ നമ്മൾ ഭരമേൽപ്പിക്കുന്നത് റസൂലുള്ളയിലാണോ? ലവല്ലാ, ഒരിക്കലുമല്ല. നമ്മുടെ പ്രതീക്ഷ റസൂലുള്ളയിലാണോ? അല്ല, അള്ളാഹുവിലാണ് അന്തിമമായ പ്രതീക്ഷ. നമ്മുടെ തവക്കുൽ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിലാണ്. ഹൃദയത്തിലെ ഏറ്റവും ഖാലിസായ വികാരങ്ങൾ, ബന്ധങ്ങൾ അള്ളാഹുവുമായാണ്. സുബ്ഹാനഹു വ തആല. അതാണ് തൗഹീദ്, അതാണ് തൗഹീദ്. പ്രാർത്ഥനകളുമായി നാം കൈകൾ ഉയർത്തുന്നത് വസത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്കല്ല, ആകാശത്തുള്ള ഉപരിലോകത്തുള്ള സിംഹാസനത്തിന് മുകളിലുള്ള റബ്ബിലേക്കാണ്. അതാണ് തൗഹീദിന്റെ ബന്ധം. ആ പാഠങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഈ പറഞ്ഞ സംഭവങ്ങളിലുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉഹദ് യുദ്ധം ഇതും ഇതല്ലാത്ത ധാരാളം പാഠങ്ങളും ഈ സംഭവങ്ങളിലൊക്കെ ഉണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഉഹദ് യുദ്ധം അവസാനിക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉഹദിന്റെ സംഭവങ്ങൾ ഈ പറഞ്ഞ ചില സംഭവങ്ങൾ ഈ പറഞ്ഞ ചില കാര്യങ്ങളിലൂടെ അവസാനിക്കുകയാണ്. പിന്നീട് ഉഹദ് യുദ്ധം ബാക്കി വച്ച ചില അസറുകളുണ്ട്. ഉഹദ് യുദ്ധം മുസ്ലിമീങ്ങൾക്ക് അതിനുശേഷം ഉണ്ടാക്കി വച്ച അതിൻ്റെ അനന്തര ഫലങ്ങളും അതിൻ്റെ പിന്നീടുണ്ടായ ബാക്കി പത്രങ്ങളുമുണ്ട്. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ച ഇജ്ജത്ത്, പ്രതാപം, മറ്റ് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്ഥാനം, അതിന് ഇടിവ് വരുത്താൻ ഉഹദ് യുദ്ധം കാരണമായി. ഉഹദ് യുദ്ധത്തോടുകൂടി അറബികൾക്കിടയിൽ മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്ന ഗാംഭീര്യവും പ്രതാപവും അതിന് ഇടിവ് തട്ടി. അതുകൊണ്ടാണ് പിന്നീട് ഉഹദ് യുദ്ധത്തിന് ശേഷം മുശ്രിക്കീങ്ങളിൽപ്പെട്ട അനേകം ആളുകൾ മുസ്ലിമീങ്ങൾക്ക് നേരെ കൈ ഉയർത്താൻ തയ്യാറായി, അതിന് ധൈര്യം കാണിച്ചു. ഉഹദ് യുദ്ധം ഉണ്ടാക്കി വച്ച അതിൻ്റെ ബാക്കി പത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഉഹദ് യുദ്ധത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടം കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് പിന്നെ മദീന കടന്നുപോകുന്നത്. വളരെ കലങ്ങിമറിഞ്ഞ ഒരു സാഹചര്യമാണ് ഉഹദ് യുദ്ധത്തിന് ശേഷം പിന്നീട് പല വിഷയങ്ങളിലും ഉണ്ടായത്. മുസ്ലിമീങ്ങൾക്ക് നേരെ ശത്രുക്കൾ കൈ ഉയർത്തുന്ന ഒരു സന്ദർഭം ഉഹദിന് ശേഷം ഉണ്ടായി. അതുകൊണ്ടാണ് ഉഹദ് കഴിഞ്ഞ് രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ബനു അസദ് ഗോത്രക്കാർ അവർ മദീനക്കെതിരെ യുദ്ധവുമായി സൈന്യവുമായി പോരാടാൻ ഉറച്ചുകൊണ്ട് മദീനക്ക് നേരെ ഇങ്ങോട്ട് വന്നു, യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു. രണ്ടു മാസം കഴിഞ്ഞതിന് ശേഷം അതുപോലെ ഖാലിദ് ഇബ്നു സുഫിയാനുൽ ഹുദലി എന്ന വ്യക്തി അറബ് നാടുകളിൽ യുദ്ധത്തിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ യുദ്ധത്തിനു വേണ്ടി ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പരസ്യമായി പുറത്തിറങ്ങി. അതുപോലെ സഹാബികളിൽ ഒരു വിഭാഗം ആളുകൾ, ഖുറാഖുകളിൽപ്പെട്ട ഒരു വിഭാഗം സഹാബികൾ ഖുർആൻ പഠിക്കുകയും സഹാബികളിൽ വിവരമുണ്ടായിരുന്ന, ദീനിയായ വിജ്ഞാനമുണ്ടായിരുന്ന ഒരു വിഭാഗം സഹാബികളെ മുശ്രിക്കുകളിൽപ്പെട്ട വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങൾ കൊലപ്പെടുത്തി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടുത്ത പ്രയാസമുണ്ടാക്കിയ സംഭവമായിരുന്നു അത്. സഹാബികളിൽ പ്രമുഖരായ പലരെയും മുശ്രിക്കുകളിൽപ്പെട്ട ചില ഗോത്രങ്ങൾ തന്ത്രത്തിലൂടെ കൊലപ്പെടുത്തി. അത് സംഭവങ്ങൾ ഇൻഷാ അള്ളാ നമ്മൾ പിന്നീട് പറയും. അതുപോലെ തന്നെ ബനു നദീർ ഗോത്രം, യഹൂദരിൽപ്പെട്ട ബനു നദീറുകാർ, അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കരാർ ലംഘിച്ചു. അതിനൊക്കെ അവർക്ക് ധൈര്യം നൽകിയത് ഉഹദ് യുദ്ധത്തിലെ പരാജയമാണ്. ആ ഒരു പരാജയം കൊണ്ടാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിന്റെ തുടർച്ചകളാണ്. അതിലെ ഒന്നാമത്തെ സംഭവം ബനു അസദുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അതിന് കാരണമായി തീർന്നത് ഹുവൈലിദിന്റെ മക്കളായ തുലൈഹയും സലമയും, ഈ രണ്ടാളുകൾ, തുലൈഹത്തു ഇബ്നു ഹുവൈലിദ്, സലമത്തു ഇബ്നു ഹുവൈലിദ്, ഇവർ രണ്ടുപേരും തങ്ങളുടെ സമൂഹമായ, തങ്ങളുടെ ജനതയായ ബനു അസദ് ഗോത്രത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് നടക്കാൻ തുടങ്ങി. ബനു അസദ് ഗോത്രത്തിൽ ഇവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടിയുള്ള ആഹ്വാനവുമായി നടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞപ്പോൾ അബൂ സലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ അസദ് മഖ്സൂമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ ഉഹദ് യുദ്ധത്തിൽ ഏറ്റ മുറിവ് ഉണ്ടായിരുന്നു. ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. ഏതാണ്ട് ഒന്നോ രണ്ടു മാസക്കാലം ആ മുറിവ്, അദ്ദേഹം അതിൽ നിന്നുള്ള പ്രയാസം അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം രോഗം ഭേദമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉഖ്റുജ് ഫീ ഹാദിഹി സരിയ فقد استعملتك عليها. നീ ബനു അസദ് ഗോത്രത്തിനെതിരെ ഒരു വിഭാഗം സൈന്യവുമായി പുറപ്പെടുക. അവരിങ്ങോട്ട് യുദ്ധത്തിന് തയ്യാറായി വരാൻ നിൽക്കുകയാണ്. അവർ തയ്യാറെടുക്കുന്നതിന് മുൻപ് അങ്ങോട്ട് പോയി അടിക്കുക. കാരണം അവർ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അപ്പൊ അവരിങ്ങോട്ട് എത്തുന്നതിന് മുൻപ് അങ്ങോട്ട് പോയി തന്നെ അവർ പൂർണ്ണ സജ്ജരാകുന്നതിന് മുൻപ് അവരെ തകർത്ത് കളയുക എന്ന ലക്ഷ്യവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമയെ പറഞ്ഞയച്ചു. അബൂ സലമ ഉമ്മു സലമയുടെ ഭർത്താവാണ്. അബൂ സലമയുടെ ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് കല്യാണം കഴിച്ചത്. അവരുടെ ഭർത്താവാണ് അബൂ സലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ അസദ് മഖ്സൂമി റളിയല്ലാഹു അൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 150 പേർ വരുന്ന സഹാബികളെ അദ്ദേഹത്തോടൊപ്പം പറഞ്ഞയച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അവർ നിന്റെ അരികിലേക്ക് തമ്പടിച്ച് സൈന്യം സജ്ജമായി വരുന്നതിന് മുൻപ് നീ അവരെ അങ്ങോട്ട് കയറി ആക്രമിക്കുക, അതിന് കാത്തു നിൽക്കാതിരിക്കുക. അങ്ങനെ അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നോടൊപ്പമുള്ള സഹാബികളുമായി മുഹറം മാസം ആദ്യത്തിൽ പുറപ്പെട്ടു. ഇത് ഹിജ്റ 4-ാം വർഷം നടക്കുന്ന സംഭവമാണ്. ഹിജ്റ 3-ലാണ് ഉഹദ് യുദ്ധം സംഭവിക്കുന്നത്. ഹിജ്റ 4-ലാണ് ഈ സംഭവം നടക്കുന്നത്. ഹിജ്റ 4-ാം വർഷം അങ്ങനെ മുഹറത്തിൽ, മുഹറം എന്ന് പറഞ്ഞാൽ തുടക്ക മാസമാണ്, ആദ്യത്തെ മാസമാണ് മുഹറം. തുടക്കത്തിൽ ആദ്യത്തിൽ അബൂ സലമ തന്നോടൊപ്പമുള്ള സൈന്യവുമായി യുദ്ധത്തിനായി പുറപ്പെട്ടു. അങ്ങനെ അവർ ഖതൻ എന്ന ഒരു പർവ്വത നിരയുടെ അടുക്കലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില കന്നുകാലികൾ, ഇവരുടെ കന്നുകാലികൾ അവയെ പിടികൂടി. അതുപോലെ തന്നെ ആ കന്നുകാലികളെ മേയിച്ചിരുന്ന ആട്ടിടയന്മാരെയും പിടികൂടി. അതിൽ കുറച്ചാളുകൾ ഓടിപ്പോയി. അങ്ങനെ അവർ അവരുടെ ഗോത്രത്തിലേക്ക് പോവുകയും അവിടെ ഇതാ മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് തയ്യാറായി വന്നിരിക്കുന്നു എന്ന വിവരം അറിയിക്കുകയും ചെയ്തു. അത് കേട്ടതോടുകൂടി അവരെല്ലാം നാലുപാടുമായി ചിതറിയോടി, യുദ്ധത്തിന് നിന്നില്ല, അവർ നാലുപാടുമായി ചിതറിയോടി. അങ്ങനെ അബൂ സലമ റളിയല്ലാഹു അൻഹു അവരുടെ നാട്ടിൽ അവിടെ പോയി സൈന്യത്തിൻ്റെ തമ്പടിച്ചു. എന്നിട്ട് തൻ്റെ സഹാബികളെ മൂന്നായി തിരിച്ചു, അബൂ സലമയും ഒരു വിഭാഗം ആളുകളും നടുവിൽ, വലതുഭാഗത്തായി ഒരു വിഭാഗം സൈന്യം, വലതുഭാഗത്തായി ഒരു വിഭാഗം സൈന്യം. അങ്ങനെ അവർ രണ്ടു വശങ്ങളിൽ നിന്നും അബൂ സലമയും കൂട്ടരും നടുവിൽ നിന്നുമായി ഇവരെ ആക്രമിക്കുകയും അവരുടെ സ്വത്ത് ഗനീമത്തായി എടുക്കുകയും മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. മദീനയിലെത്തിയ ഉടനെ അബൂ സലമ അദ്ദേഹത്തിൻ്റെ മുറിവ് അത് ഗുരുതരമാവുകയും അതിൽ നിന്ന് രക്തം വാർന്നൊഴുകി അദ്ദേഹം ജുമാദൽ ആഖറയിൽ മരിക്കുകയും ചെയ്തു. ജുമാദൽ ആഖറയിൽ അദ്ദേഹം വഫാത്തായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉമ്മു സലമ പറയുന്നു, അബൂ സലമ മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അബൂ സലമ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കണ്ണു തുറന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമയുടെ കണ്ണുകൾ അടച്ചു വെച്ചു. അത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട സുന്നത്തുകളിൽ പെട്ടതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബിദ് തബിഅഹു ബസറുഹ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ റൂഹ് പോകുന്നിടത്തേക്ക് അവന്റെ കണ്ണ് അതിന്റെ പിന്നിൽ പിന്തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ റസൂലുള്ള അവിടെ നിൽക്കുന്നതിനിടയിൽ അബൂ സലമയുടെ കുടുംബക്കാർ അവർ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അവർ ആർത്തട്ടഹസിക്കാനും വിലപിക്കാനും ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ. നിങ്ങൾ നല്ലതിനു വേണ്ടിയല്ലാതെ പ്രാർത്ഥിക്കരുത്. ചില ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് വിപത്തായിപ്പോയേ എന്നൊക്കെ പറഞ്ഞ് അല്ലെ വിലപിക്കും, അട്ടഹസിക്കും. അത് ഖുറൈശികൾക്കുമിടയിൽ ഉണ്ടായിരുന്നു. വിലപിക്കുന്നതിനിടയിൽ അവർക്കെതിരെ തന്നെ പ്രാർത്ഥിക്കും, അവരുടെ കുടുംബത്തിനെതിരെയും പ്രാർത്ഥിക്കും. അവരുടെ വിലാപം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അല്ലെ, ഞങ്ങൾക്കിനി എന്തിനാണ്, ഞങ്ങളെല്ലാം മരിച്ചു പോട്ടെ, ഞങ്ങളെല്ലാം നശിക്കട്ടെ എന്നൊക്കെ പറയും. അപ്പൊ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. ഫഇന്നൽ മലായികതയു അമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അല്ലാഹു അബൂ സലമക്ക് പുറത്തു കൊടുക്കണമേ. വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ, അല്ലാഹുവെ ഹിദായത്ത് നൽകപ്പെട്ടവരിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നീ ഉയർത്തണമേ. വഖ്ലുഫു ഫി ആഖിബിഹി ഫിൽ ഗാബിരീൻ, അദ്ദേഹത്തിന് ശേഷമുള്ള പിൻഗാമികൾ അവർക്ക് അള്ളാഹുവെ നീ പകരക്കാരനാകണമേ. ഇത് അള്ളാഹുവെ അവരുടെ കാര്യങ്ങൾ നീ നോക്കണമേ. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, അദ്ദേഹത്തിനും ഞങ്ങൾക്കും നീ പുറത്തു നൽകണമേ. വഫ്സഹ് ലഹു ഫി ഖബ്രിഹ്, അദ്ദേഹത്തിന്റെ ഖബ്ര് നീ വിശാലമാക്കി കൊടുക്കുകയും. വനവ്വർ ലഹു ഫി, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം വെക്കുകയും ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പാഠം എന്താണ്? ഒരു മയ്യത്ത് കണ്ടാൽ, അതിൻ്റെ അടുത്തുണ്ടായാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരിച്ച മയ്യത്തിൻ്റെ അരികിൽ വെച്ചാകട്ടെ, ഖബറിനരികിൽ വെച്ചാകട്ടെ, മയ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനകളിൽ പെട്ടതാണ്. അപ്പോൾ ഈ സംഭവം, അബൂ സലമയുടെ നേതൃത്വത്തിൽ ബനുൽ അസദിലേക്ക് നടത്തിയ ഈ യുദ്ധസന്നാഹം, അത് ഉഹദ് യുദ്ധത്തിന് ശേഷമുണ്ടായ പ്രധാന സംഭവങ്ങളിലൊന്നാണ്. അതിലുള്ള പ്രധാന പാഠം ഇതാണ്, ഉഹദ് യുദ്ധത്തിന് ശേഷം അറബികൾ മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യുദ്ധസന്നാഹങ്ങൾക്ക് ആരംഭം കുറിച്ചിട്ടുണ്ട്. അതിന് തടയിടുന്നതിന് വേണ്ടിയാണ് അബൂ സലമയുടെ നേതൃത്വത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൈന്യത്തെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. അതിനുശേഷം ഹിജ്റ നാലാമത്തെ വർഷം മുഹറം മാസത്തിലെ നാലാമത്തെ ദിവസം, നാലാം തീയതി മുഹറം നാലിന് അതേ വർഷത്തിൽ തന്നെ സംഭവിച്ച അടുത്ത സംഭവം അബ്ദുല്ലാഹി ഇബ്നു ഉനൈസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദ് ഇബ്നു സുഫിയാൻ അൽ ഹുദലിയെ വധിക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ച സംഭവമാണ്. ഖാലിദ് ഇബ്നു സുഫിയാൻ അൽ ഹുദലി ഇവൻ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സൈന്യത്തെ സംഘടിപ്പിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. മദീന ഇസ്ലാമിക രാജ്യമാണ്. അവർക്കെതിരെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നവരെ നിഷ്കാസനം ചെയ്യുക എന്നത് ആ രാജ്യത്തിന്റെ ആവശ്യങ്ങളിൽ ഒന്നാണ്. ഖാലിദ് ഇബ്നു സുഫിയാൻ അൽ ഹുദലി അവൻ മദീനക്കെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധത്തിന് വേണ്ടി അറബികളെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ സൈന്യവുമായി, ഉഹദ് യുദ്ധത്തിൽ പോയതിനേക്കാൾ വലിയ സൈന്യവുമായി മുസ്ലിമീങ്ങളെ തകർക്കുന്നതിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അവനെതിരെ അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് എന്ന സഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞയച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസിനെ പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, നബിയെ, എങ്ങനെയാണ് ഇവനെ കണ്ടാൽ മനസ്സിലാകുക? റസൂലുള്ള പറഞ്ഞു, ഇദാ റഅയ്തഹു വജദ്ത ലഹു ഇഖ്ഷഅരീറ, നീ അവനെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലെ രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതായി കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞതിന്റെ ഉദ്ദേശം, നീ അവനെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും പേടി കാരണത്താൽ, എന്നെ പേടിപ്പെടുത്തുന്ന രൂപമാണ്. ചില റിവായത്തുകളിൽ കാണാം, വഇദാ റഅയ്തഹു ഹിബ്തഹ, നീ അവനെ കണ്ടാൽ നിനക്ക് പേടി വരും. വഫറഖ്ത മിൻഹു, അവനിൽ നിന്ന് നിനക്ക് ധൈര്യക്കുറവ് സംഭവിക്കും. വദക്കർത ഷൈത്താൻ, നീ പിശാചിനെ ഓർത്തുപോകും അവനെ കണ്ടു കഴിഞ്ഞാൽ. അതിന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ നിനക്ക് പിശാചിനെ ഓർമ്മ വരും, അത്ര വികൃതമായ രൂപമുള്ളവനാണ്. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ വാളും എടുത്തുകൊണ്ട് മക്കയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഇവൻ ഖാലിദ് ഇബ്നു സുഫിയാൻ അവൻ ആ സന്ദർഭത്തിൽ ഉറന എന്ന പ്രദേശത്താണ്, അത് അറഫയുടെ അടുക്കലുള്ള സ്ഥലമാണ്. പിന്നെ ഹജ്ജിൽ അറഫയിൽ നിൽക്കുന്ന ആ സ്ഥലത്തിനടുത്തുള്ള സ്ഥലമാണ് ഉറന എന്ന സ്ഥലം. അവിടെ അവൻ അവൻ്റെ ഒപ്പം ചില പെണ്ണുങ്ങളുമായി ചില സ്ത്രീകളുമായിട്ടാണ് അവൻ അവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ അവനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു, അവനെ കണ്ടാൽ പേടിയാകും. അങ്ങനെ ഞാൻ അവൻ്റെ നേർക്ക് നടന്നു ചെന്നു. അപ്പോൾ എനിക്ക് തോന്നി, മനസ്സിൽ തോന്നി, സ്വലാ അസർ നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട്, ഇവനുമായി ഉണ്ടാകുന്ന ഈ പോരാട്ടത്തിൽ സമയം നീണ്ടുപോയാൽ നിസ്കാരം നഷ്ടപ്പെടും. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് അദ്ദേഹം നടന്നുകൊണ്ട് തന്നെ നിസ്കരിച്ചു. അദ്ദേഹം പറയുന്നത്, ഞാൻ നടന്നുകൊണ്ട് തന്നെ എൻ്റെ തലയും എൻ്റെ തല കൊണ്ട് റുകൂഉം സുജൂദും ആംഗ്യം കാണിച്ചുകൊണ്ട് ഞാൻ നിസ്കരിച്ചു. അവൻ്റെ അടുക്കലേക്ക് നടക്കുന്നതിനിടയിൽ തന്നെ നിസ്കാരം തീർത്തു. അങ്ങനെ അവൻ്റെ അടുക്കലെത്തിയപ്പോൾ അവൻ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, മന റജുൽ, ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റജുലും മിനൽ അറബ്, അറബികളിൽപ്പെട്ട ഒരാളാണ്. سمع بك وبجمعك لهذا الرجل فجاءك لهذا, നീ ആളുകളെ മുഹമ്മദിനെതിരെ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടു, അപ്പൊ അതിനു വേണ്ടി വന്ന ആളാണ്. അദ്ദേഹം അതിൽ ചേരാൻ വന്ന ആളാണെന്ന് പറഞ്ഞില്ല, അത് കളവായിരിക്കും. അതുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, അത് ആ കാരണം കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ എന്തിനാണ് വന്നത് എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, അജൽ അനഫി ദാലിക്, ആ ഞാൻ തന്നെയാണ്, അതിന് കാണാൻ പറ്റിയ ആൾ തന്നെയാണ്.